الحمد لله. السلام عليكم. സാധാരണ വെള്ളിയാഴ്ച ഒരു പ്രഭാഷണം നടത്തുക എന്നുള്ളത് ഒരു ഖതീബ് എന്ന നിലക്ക് ഒരു ഉത്തരവാദിത്തം എന്നതിലുപരി ഒരു ശീലം ആയി മാറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ശീലത്തിൻ്റെ ഒരു അനുവർത്തനമായിട്ട് മാത്രമേ ഇതിനെ കണ്ടാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് പല പള്ളികളിലും എന്ന പോലെ എൻ്റെ പള്ളിയിലും ജുമാ ഇല്ല. മിക്കവാറും പള്ളികളിലൊക്കെ ജുമാ ജമാഅത്തുകളൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട്. മിക്കവാറും പള്ളികൾ എന്ന് പറഞ്ഞുകൂടാ, ചുരുക്കം ചില പള്ളികളുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലൊരു പള്ളിയാണ് എൻ്റെയും പള്ളി. അത് നിലവിലുള്ളൊരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നിലവിലുള്ള ആരോഗ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളോട് സഹകരിച്ചു കൊണ്ടെടുത്ത തീരുമാനമാണ്. അങ്ങനെ വരുമ്പോൾ എന്തായാലും ഒരു ഈ പറഞ്ഞതുപോലെ ഒരു ശീലം എന്ന നിലക്ക് ഫേസ്ബുക്ക് ലൈവിൻ്റെ ഒരു സാധ്യത, അതൊരു ഖുതുബ എന്ന് നടക്കുന്നല്ല, അതിൻ്റെതായ യാതൊരു തരത്തിലുള്ള നിബന്ധനയും പാലിക്കാതെ ആ ഒരു സാധ്യത ഉപയോഗപ്പെടുത്താം എന്ന് തോന്നിയത് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ജുമാ പള്ളിയിൽ നിർത്തിവെക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ചില പ്രശ്നങ്ങൾ സാധാരണ ഉണ്ടാവാറുണ്ട്. അതിൽ ഈ പള്ളിയിലുള്ള ജമാഅത്ത് നിസ്കാരമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ജുമാ അല്ല സാധാരണ ജമാഅത്ത് നിസ്കാരമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഒരിക്കൽ മഴ പെയ്യുന്ന സമയത്ത് സുലൂഫി ബുയൂത്തിക്കും എന്ന് ബാങ്കിൽ കൂടെ വിളിച്ച് പറയാൻ വേണ്ടി നബി ശിഷ്യൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സുലൂഫി ബുയൂത്തിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീടുകളിൽ നിസ്കരിച്ചോളി എന്നാണ്. പള്ളിയിലേക്ക് വരേണ്ടയില്ല, വീടുകളിൽ നിസ്കരിച്ചോളി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ മഴയുള്ള സമയത്ത് അങ്ങനെ ചെയ്യുമ്പോൾ, വളരെ വലിയൊരു മഹാമാരി നേരിടുന്ന സമയത്ത് പള്ളികളിൽ ആ സ്വഭാവത്തിലുള്ളൊരു നിലപാട് തന്നെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് ചിന്തിക്കാവുന്നതാണ്. മാത്രവുമല്ല, ജുമാ നിസ്കാരത്തെക്കുറിച്ച് തന്നെ പറയുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചത് ഉസറില്ലാത്ത ആളുകൾക്ക് ജുമാ നിർബന്ധമാണ് എന്നാണ്. ഉസറെന്താണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ അത് ഖൗഫും മറലും എന്നാണ് വിശദീകരിച്ചത്. ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയമാണ്, ആശങ്കയാണ്. അതുപോലെ മറല് എന്ന് പറഞ്ഞാൽ രോഗമാണ്. ഇത് വൈയക്തിക തലത്തിലാണ്. ഒരാൾക്ക് ആ സ്വഭാവത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗത്തിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അവർക്ക് പള്ളിയിൽ വരാതിരിക്കാം എന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ അതേസമയം തന്നെ ഇതൊരു വലിയ സാമൂഹിക പ്രശ്നമായിട്ട് മാറുമ്പോഴോ, അവിടെ കുറെ കൂടി സാമൂഹികമായ സൂക്ഷ്മത ആവശ്യമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് തന്നെയുമല്ല, ഇതിൽ സാമൂഹികമായ ഒരു ബാധ്യതയുടെ പ്രശ്നവും കൂടെ ഉണ്ട്. അപ്പോൾ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി വ്യക്തിപരമായി എന്ത് നഷ്ടം സഹിച്ചും നിലകൊള്ളുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു മുഅ്മിൻ എന്ന നിലക്ക് സാധാരണഗതിയിൽ ഒരു ബാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ആ ഒരു ബാധ്യത എന്ന നിലക്ക് തന്നെ ചിന്തിക്കുമ്പോൾ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജുമാ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഏറ്റവും വലിയ നഷ്ടമാണ്. അയാൾക്ക് അയാളത് വളരെയധികം അസ്വസ്ഥനാക്കിക്കൊണ്ടേയിരിക്കും. അതേസമയം ആ ഒരു നഷ്ടം അയാൾ സഹിക്കുന്നത് ഇത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ തന്നെ പ്രശ്നമായതുകൊണ്ടാണ്. അപ്പൊ സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നം, അക്കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അണുബാധ ഏൽക്കുമ്പോൾ അത് നിങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്. ഇപ്പോഴത്തെ ഈ എപ്പിഡമിക്കിന്റെ അല്ലെങ്കിൽ ഈ പാൻഡമിക്കിന്റെ ഒരു സ്വഭാവം അതാണ്. അത് വൈറൽ ഇൻഫെക്ഷൻ ആണ്. അതിശീഘ്രം പടരുന്ന, വളരെ പെട്ടെന്ന് തന്നെ പടർന്ന് പന്തലിക്കുന്ന, വ്യാപിക്കുന്ന സ്വഭാവത്തിലുള്ള ഒന്നാണ് ഇപ്പോഴത്തെ ഈ നോവൽ കൊറോണ വൈറസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അണുബാധ ഏൽക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്. അപ്പോൾ ഒരു സമൂഹത്തിന്റെ രോഗബാധയുടെ ഉത്തരവാദി അത് എന്തിന്റെ പേരിലാണെങ്കിലും, ഭക്തിയുടെ പേരിലാവാം, മതത്തിന്റെ പേരിലാവാം, വിശ്വാസത്തിന്റെ പേരിലാവാം, പക്ഷെ അത് നിങ്ങളാവാതിരിക്കാം. ഇതിലുള്ളൊരു ജാഗ്രതയെങ്കിലും പുലർത്താൻ അമ്രും ബിൽ മഅറൂഫ് വ നഹ്യുൻ അനിൽ മുങ്കർ, നന്മയുടെ സംസ്ഥാപനവും തിന്മയുടെ ഉച്ചാടനവും എന്നത് പ്രധാന ബാധ്യതയായി ചുമത്തപ്പെട്ടിട്ടുള്ള വിശ്വാസി സമൂഹത്തിനെങ്കിലും സാധിക്കേണ്ടതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ്. അതുമാത്രവുമല്ല, ഇന്ന് എപ്പിഡമിയോളജിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനമുണ്ട്, ഈ അണുബാധയുടെ ശൃംഖല തകർക്കുക എന്നുള്ളതാണ്. ആ ഒരു ചെയിൻ, യു ക്യാൻ ഹെൽപ് ബ്രേക്ക് ദ ചെയിൻ ഓഫ് ട്രാൻസ്മിഷൻ, അണുബാധയുടെ വ്യാപനത്തിൻ്റെ ഒരു ചങ്ങല തകർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് ബ്രേക്ക് ദ ചെയിൻ എന്ന പേരിലൊരു മാസ് ക്യാമ്പയിൻ, ആ ഒരർത്ഥത്തിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വിജയിക്കണമെങ്കിൽ ഏത് തലത്തിലുമുള്ള മനുഷ്യരുടെ സഹകരണം, ജനങ്ങളുടെ സഹകരണം അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കണം. ഒന്നും തന്നെ അതിന് തടസ്സം നിൽക്കരുത്. നമ്മുടെ ഭക്തിയോ വിശ്വാസമോ ഒന്നും തന്നെ അതിന് തടസ്സം നിൽക്കരുത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഇതിൽ പറയാനുള്ളത്. ഇനി ഒരു വിഷയം സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു ദുരന്തകാലമാണല്ലോ ഇത്. ഒരു ദുരന്തത്തെ നമുക്ക് എങ്ങനെ ആത്മവിശ്വാസത്തോടുകൂടി നേരിടാൻ സാധിക്കും? എല്ലാത്തിലും ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുക എന്നുള്ളത് ഒരുപക്ഷെ എൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ദൂഷ്യമാണ്, അല്ലെങ്കിൽ എൻ്റെ വായനയുടെ കുഴപ്പമാണ്. എന്തായാലും അങ്ങനൊരു സ്വഭാവം എനിക്കുണ്ട്. ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും ഏതൊരു അപകടം വരുമ്പോഴും അതിനൊരു പക്ഷേ നിമിത്തമായി തീരുന്നത് ഖുർആനിൻ്റെ ഒരു പ്രഖ്യാപനമാവാം, വല്ലാക്കിബത്തുലിൽ മുത്തഖീൻ എന്നാണ്. നന്മയും വിശുദ്ധിയും ഉള്ളവർക്കുള്ളതാണ് അന്തിമമായ പരിണതി എന്ന് പറഞ്ഞാൽ തഖ്‌വക്ക് അല്ലെങ്കിൽ വിശുദ്ധിക്ക്, ധാർമ്മിക ബോധത്തിന്, നന്മക്ക്, നീതിക്ക്, അതിനുള്ളതായിരിക്കും അന്തിമമായിട്ടുള്ള വിജയം, പരിണതി. ഇത് സാമൂഹികമായ കാര്യത്തിലാണെങ്കിലും പ്രകൃതിപരമായ കാര്യത്തിലാണെങ്കിലും ഒക്കെ വസ്തുതയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും യഥാർത്ഥത്തിൽ അതിൻ്റെ ഒക്കെ പരിണതി ഒരു നന്മയായിരിക്കുമെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതിനുള്ളൊരു ഉദാഹരണം എന്ന നിലക്കാണ് ചില സംഗതികൾ പറയാമെന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് നേരത്തെ ഖുതുബകളിലൊക്കെ വിശദീകരിച്ചതാണ്, എന്നാലും ഇന്ന് അത് വീണ്ടും പറയേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നി. ഈ ഡെക്കാമറോൺ എന്നൊരു പുസ്തകമുണ്ട്, ഒരു ഇറ്റാലിയൻ ക്ലാസിക്കാണ്. ഇത് ഡെക്കാമറോൺ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പേര് പറയുക. അത് എഴുതിയത് ജിയോവന്നി ബൊക്കാച്ചിയോ. ചിലപ്പോഴും ഈ പുസ്തകം വായിച്ചവർക്ക് ഒരു സംശയം ഉണ്ടാവും, ഇതുപോലൊരു പ്രഭാഷണത്തിൽ ഇങ്ങനൊരു സാധനം. കാരണം ഈ പുസ്തകം അറിയപ്പെടുന്നതിനെ രതിയുടെ ക്ലാസിക് എന്നാണ്. രതിയുടെ ക്ലാസിക് എന്നറിയപ്പെടുന്ന പുസ്തകമാണ് ഡെക്കാമറോൺ. എന്നാൽ അതേസമയം തന്നെ അതിന് നോവലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുള്ള വേറൊരു ഒരു പേരുണ്ട്. അതായത് ഒരു ടാഗ് കൊടുത്തിരിക്കുന്നു, അത് ഉമാന കോമഡിയ, ദ ഹ്യൂമൻ കോമഡി എന്നാണ്. മാനുഷികമായിട്ടുള്ള തമാശകൾ. സംഗതി രതികഥകൾ തന്നെയാണ് പറയുന്നതെങ്കിൽ പോലും അത് ഒരു അന്നത്തെ ഒരു സാമൂഹികാവസ്ഥയുടെ പ്രതിനിധാനമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ദർപ്പണമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. പക്ഷെ അതിലുപരിയായിട്ട് ഈ കഥ എന്ന് പറഞ്ഞാൽ 10 ദിവസങ്ങൾ എന്നുള്ളതാണ് ഡെക്കാമറോൺ എന്ന പദം സൂചിപ്പിക്കുന്നത്. ഇപ്പൊ 10 പേര് 10 ദിവസങ്ങളിൽ ഓരോരുത്തരും ഓരോ ദിവസം ഓരോ കഥ വീതം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 10 കഥ, അങ്ങനെ പറയുന്ന 100 കഥകളുടെ സമാഹാരമാണ് ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം അതിന് ആദ്യത്തെ ഒരു ഫ്രെയിം സ്റ്റോറി ഉണ്ട്. ഈ ഫ്രെയിം സ്റ്റോറി യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാൻഡമിക്, അതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അത് ബ്ലാക്ക് ഡെത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കറുത്ത മരണം. ഈ കറുത്ത എന്നത് ആ കാലത്തുള്ള ഒരു പ്രയോഗമാണ്, പക്ഷെ ചരിത്രത്തിൽ അങ്ങനെയാണ് അത് അറിയപ്പെടുന്നത്. ആ ഒരു പ്രയോഗത്തോടുള്ള നമ്മുടെ രാഷ്ട്രീയ വിയോജിപ്പുകൾ തൽക്കാലം മാറ്റി നിർത്തുന്നു. ഇപ്പൊ ബ്ലാക്ക് ഡെത്ത് എന്ന് ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള 14-ാം നൂറ്റാണ്ടില് 1346 തുടങ്ങി 5 വർഷത്തോളം യൂറോപ്പിനെ പിടിച്ചുകൊലുകിയ പ്ലേഗ് ബാധ. ഈ പ്ലേഗ് ബാധയിൽ യൂറോപ്പിലെ ജനസംഖ്യയുടെ 60% മരിച്ചൊടുങ്ങിയതാണ് കണക്ക്. ഒരു ഭൂഖണ്ഡത്തിലെ ജനസംഖ്യയിലെ 60% പേരും മരിച്ചു എന്നുള്ളതാണ്. അത്തരം 5 വർഷം നീണ്ടു നിന്നിട്ടുള്ള, 5 വർഷം എന്നത് അതിൻ്റെ ഒരു ഒരു ശരിയായിട്ടുള്ള പ്രഭാവകാലമാണ്. 1346 44 തന്നെ അതിൻ്റെ ഒരു ബാധ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് കണക്ക്. മാത്രവുമല്ല ഇതിൻ്റെ പരിണത ഫലങ്ങളൊക്കെ അവസാനിച്ച് അവസാനം ഇതിൽ നിന്ന് പൂർണ്ണമായൊരു മുക്തി നേടാൻ വേണ്ടിയിട്ട് ഈ 5 വർഷത്തിന് ശേഷവും വീണ്ടും സമയമെടുത്തു എന്നും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു മഹാമാരിയുടെ ഒരു കാലം. പക്ഷെ ഈ കാലം മനസ്സിലാക്കുമ്പോഴും നമ്മൾ ഈ പ്ലേഗിനെ സംബന്ധിച്ച് ഈ ബ്ലാക്ക് ഡെത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ എപ്പോഴും ഉണ്ടാകാറുള്ള ഒരു വിശകലനമുണ്ട്, അതിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഒരു ഇമ്പാക്ടിനെ കുറിച്ച്. അതെന്താണെന്ന് വെച്ചാൽ യൂറോപ്പിലെ വിജ്ഞാന വിസ്ഫോടനത്തിന്റെ, വികസനത്തിന്റെ പുരോഗതിയുടെ ഒരു വലിയ കുതിച്ചുചാട്ടം ഇതിനെ തുടർന്നാണ് ഉണ്ടാകുന്നത്. അതായത് റിനൈസാൻസ്, ഇറ്റാലിയൻ റിനൈസാൻസ്. അതിൽ നിന്നാണ് പിന്നീട് യൂറോപ്പ് മുഴുവൻ റിനൈസാൻസ് ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഫ്ലോറൻസിലാണ് ഈ പറയുന്ന നവോത്ഥാനം ആരംഭിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ തുടങ്ങുന്നത് അവിടെയാണ്. ഈ പ്ലേഗ് ബാധയിൽ ഏറ്റവും കൂടുതൽ നാശമുണ്ടായിട്ടുള്ളത് ഫ്ലോറൻസിലാണ് താൻ. ഈ കാലത്ത് ജീവിച്ചിരുന്ന കവിയും സാഹിത്യകാരനുമാണ് ജോവന്നി ബൊക്കാഷ്യോ. ഇത് തന്നെയാണ് ഇതിൻ്റെ ഫ്രെയിം സ്റ്റോറിയുടെ, ഡെക്കാമറോണിന്റെ ഫ്രെയിം സ്റ്റോറിയുടെ ഒരു പശ്ചാത്തലവും എന്ന് നമ്മൾ കാണുന്നു. പൊതുവെ ഇറ്റാലിയൻ സാഹിത്യത്തിന്റെ, ആധുനിക ഇറ്റാലിയൻ സാഹിത്യത്തിന്റെ പിതാക്കന്മാരായിട്ട് അറിയപ്പെടുന്ന 3 പേരുണ്ട്. ഒരുപക്ഷെ അവർ തന്നെയായിരിക്കും യൂറോപ്യൻ സാഹിത്യത്തിന്റെ തന്നെ പിതാക്കന്മാർ, അല്ലെങ്കിൽ അവരെ ഒരു നാഴികക്കല്ലുകൾ എന്നൊക്കെ വിശേഷിപ്പിക്കാം. അതിലൊരാള് ദാന്തെ അലിഗിയേരിയാണ്, രണ്ടാമത്തത് പെട്രാർക്ക് എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ്കോ പെട്രാർക്ക, മൂന്നാമത്തെ ആള് ഈ ഗിയോവിനി ബൊക്കാഷിയോ ആണ്. ഈ മൂന്ന് പേരുടെയും പ്രത്യേകത, ഈ മൂന്ന് പേരുമാണ് യഥാർത്ഥത്തിൽ റിനൈസാൻസ്, അവർ റിനൈസാൻസ് ഹ്യൂമനിസ്റ്റുകൾ എന്നാണ് അവരറിയപ്പെട്ടത് തന്നെ. അതേസമയം റിനൈസാൻസ് ആരംഭിക്കുന്നത് പ്ലേഗ് ബാധയ്ക്ക് ശേഷമാണ്. ആ കാലത്ത് ദാന്തെ ജീവിച്ചിരുന്നില്ല, ദാന്തെ ഇവരെക്കാൾ മുന്നേ, പ്ലേഗ് ബാധയ്ക്ക് മുന്നേ ജീവിച്ചിരുന്നതാണ്. എന്നാൽ മറ്റു രണ്ടുപേരും ആ പ്ലേഗ് ബാധയുടെ കാലത്ത് തന്നെ ജീവിച്ചിരുന്നവരാണ്. അപ്പൊ അതിനുശേഷം ഉണ്ടായിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ റിനൈസാൻസ്, ഇപ്പോൾ അതാണ് പറഞ്ഞത്, ഒരു പ്രതിസന്ധി എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള, ഉപയോഗിച്ചിട്ടുള്ള വാക്ക് തന്നെ കടമെടുത്താൽ അതൊരു വേക്കപ്പ് കോളാണ്. ചരിത്രത്തിൽ ഒരുപാട് വേക്കപ്പ് കോളുകൾ ഉണ്ടായിട്ടുണ്ട്. വേക്കപ്പ് കോൾ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ട് അർത്ഥം നമുക്ക് രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് ടെലിഫോൺ ഉപയോഗിച്ചുകൊണ്ട് അലാറൊക്കെ സെറ്റ് ചെയ്യാം, അത്തരത്തിലുള്ള ഒരു കോൾ, ഒരു പ്രീ അറേഞ്ച്ഡ് ടെലിഫോൺ കോൾ, ഇതാണ് യഥാർത്ഥത്തിൽ ഭാഷാപരമായിട്ട് വേക്കപ്പ് കോൾ. അതേസമയം അതിന് തന്നെ മറ്റൊരർത്ഥം കൊടുക്കാറുള്ളത്, ഒരു പ്രതിസന്ധിയെ സംബന്ധിച്ച്, ഒരു ദുരവസ്ഥയെ സംബന്ധിച്ച്, ഒരു ദുരന്തത്തെ സംബന്ധിച്ച് ആളുകളെ ബോധവാന്മാരാക്കുന്ന എന്തെങ്കിലും, ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രതിസന്ധിയായിട്ടാണ് വരുന്നതെങ്കിലും അത് യഥാർത്ഥത്തിൽ പുരോഗതിയിലേക്കുള്ള, ഉയർച്ചയിലേക്കുള്ള ഒരു വിളിയായിട്ട് മാറുന്നു. അത്തരത്തിലുള്ള വേക്കപ്പ് കോൾ ചരിത്രത്തിലുള്ള പല ദുരന്തങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെയും പിൽക്കാലത്തുള്ള വലിയ കുതിച്ചുചാട്ടങ്ങളുടെ വേക്കപ്പ് കോളുകളായി മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനമാണ് ഈ ബ്ലാക്ക് ഡെത്ത് എന്നാണ് നമ്മൾ പറയുന്നത്. സോ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനുശേഷമാണ് ഈ റിനൈസാൻസ് ഉണ്ടായത്. ഈ റിനൈസാൻസ് ഉണ്ടായതോടുകൂടി സംഭവിച്ചത് ഞാൻ പിന്നീട് പറയാം. എന്തായാലും ഇതിന്റെ ഫ്രെയിം സ്റ്റോറിയെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. ആ പ്ലേഗ് ബാധ ഉണ്ടായിരുന്ന സമയത്ത് ഫ്ലോറൻസിലാണ് ഏറ്റവും കൂടുതൽ നാശമുണ്ടായത് എന്ന് പറഞ്ഞല്ലോ. 7 യുവാക്കളും 3 യുവതികളും യാദൃച്ഛികമായി ഫ്ലോറൻസിലെ ചർച്ചിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അവർ ഈ പ്ലേഗിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാടുവിടാൻ തീരുമാനിച്ചാണ്. ദൂരെ എവിടെയെങ്കിലും പോയിട്ട് സ്വയം ക്വാറന്റൈൻ ആവാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അങ്ങനെ പുറപ്പെടാൻ ഇവരെ ഒത്തുകൂടിയതോടുകൂടി, എന്നാൽ ഒരുമിച്ചാകാം എന്ന ഒരു തീരുമാനത്തോടുകൂടി അവർ പോകുന്നു. അങ്ങനെ ഫ്ലോറൻസിന്റെ സമീപത്തുള്ള ഫിസോളിലെ വളരെ സുന്ദരമായ എന്നാൽ ആളൊഴിഞ്ഞ ഒരു വീട്ടിൽ അവർ താമസിക്കുകയാണ്. അങ്ങനെ 10 ദിവസം അവർ താമസിച്ചു. 10 ദിവസവും ഈ പറഞ്ഞ പോലെ 10 വീതം കഥകൾ പറഞ്ഞു. അങ്ങനെ 10 ദിവസം, അതാണ് ഈ പറഞ്ഞ പോലെ രതിയുടെ ക്ലാസിക്. പക്ഷെ രതി മാത്രമല്ല അതിനുള്ള വിഷയം, പലതും വിഷയമായിട്ട് വരുന്നുണ്ട്. ഒരുപാട് അവിഹിത ബന്ധങ്ങൾ, ജാരസംസർഗങ്ങൾ, അഗമ്യഗമനങ്ങൾ ഒക്കെ ഉൾപ്പെടെ. അതേസമയം ഇതിന്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ഇത് മിഡീവൽ യൂറോപ്പിന്റെ ഘടനയെ തന്നെ ചോദ്യം ചെയ്യുന്നു. അതാണല്ലോ റിനൈസാൻസിന് നിമിത്തമായി തീർന്നത്. പള്ളിയെയും കൊട്ടാരത്തെയും തകർത്തെറിയുന്നു എന്നുള്ളതാണ്. പുറമേക്ക് പിടിച്ചിട്ടുള്ള മുഖംമൂടികളൊക്കെയും നിർദ്ദയം പറിച്ചു മാറ്റുന്നു. അതുകൊണ്ടാണ് ആ സ്വഭാവത്തിലുള്ള ഭാഷ തന്നെയും അതിന് കൈവന്നത്. യഥാർത്ഥത്തിൽ ഒരു ഏകാധിപത്യത്തെ സംബന്ധിച്ചുള്ള, ഒരു അതോറിറ്റോറിയൻ ഭരണത്തെ സംബന്ധിച്ചുള്ള ഒരു വർത്തമാനമാണ് യഥാർത്ഥത്തിൽ ഒ വി വിജയന്റെ ധർമ്മപുരാണം എന്ന നോവൽ. ആ ധർമ്മപുരാണം ഏത് ഭാഷയിലാണ് അതേ സംബന്ധിച്ച് പറയുന്നത് എന്ന് നമുക്കറിയാം. നമ്മളൊക്കെ മിതമായ വായനാശീലമുള്ളവരാണെന്ന്. അപ്പൊ ഇതുപോലെ വളരെ നിർദ്ദയം ഈ മുഖംമൂടി അങ്ങോട്ട് പറിച്ചെറിയുകയാണ് ചെയ്യുന്നത്. പുരോഹിതന്മാരെ സംബന്ധിച്ച് പറയുന്നുണ്ട്, സഭയെ സംബന്ധിച്ച് പറയുന്നുണ്ട്, പാപമോചന ചീട്ട് വിൽപ്പനക്കാരായ പുരോഹിതന്മാർ, അതുപോലെ തന്നെ കാമാർത്ഥന്മാരായിട്ടുള്ള, പലപ്പോഴും സദാചാരത്തിന്റെയും വിശുദ്ധിയുടെയും മുഖംമൂടി അണിഞ്ഞുകൊണ്ട് വരുന്ന പുരോഹിതന്മാർ, അവരുടെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളതാണ്. പഴയ കാലത്ത് ഇന്ത്യയിലെ ചാർവാകൻ പറഞ്ഞതുപോലെ, ചാർവാകൻ പുരോഹിതന്മാരുടെ അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചൊരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. സ്വദോഷം ഗൂഹിതും കാമാർത്ഥോ വേദം പഠതി അഗ്നിഹോത്രാദിൻ കരോതി. സ്വന്തം ദോഷങ്ങൾ മറച്ചു വെക്കാൻ, സ്വന്തം അധാർമിക വൃത്തികൾ മറച്ചു വെക്കാൻ വേണ്ടി കാമാർത്ഥന്മാർ വേദം ചൊല്ലുകയും അതുപോലെ തന്നെ അഗ്നിഹോത്രം മുതലായിട്ടുള്ള യാഗങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് ചാർവാകൻ പറഞ്ഞത്. ഇതുപോലെ കാമാർത്ഥന്മാരായിട്ടുള്ള പുരോഹിതന്മാർ വേദപാഠങ്ങൾ ഉരുവിട്ടുകൊണ്ട് കാമപൂരണം നടത്തുന്ന പുരോഹിതന്മാരെ സംബന്ധിച്ചുള്ള മെറ്റഫർ, അതാണ് ഇതിലുള്ള ഓരോ കഥയും എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രാജാക്കന്മാർ, ഇതിൽ വരുന്ന രാജാക്കന്മാർ മിക്കവരും തനി വിഡ്ഢികളും അതേസമയം കടുത്ത ഏകാധിപതികളും. നമ്മുടെ കാലത്തും ഏറ്റവും പ്രസക്തമായിരിക്കുന്ന വായനകളാണത്. തനി വിഡ്ഢികളും അതേസമയം തന്നെ കടുത്ത ഏകാധിപതികളും, ഒപ്പം അവരെയും പറ്റിക്കുന്ന രാജ്ഞിമാരും മന്ത്രിമാരും വിദ്വാൻമാരും, വല്ലപ്പോഴുമൊക്കെയാണെങ്കിലും ബിരുദന്മാരായ സാധാരണക്കാരും ഈ രാജാക്കന്മാരെ പറ്റിക്കുന്നുണ്ട്. ബിരുദന്മാരായ സാധാരണക്കാർ, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു വലിയ ചിന്താ വിപ്ലവത്തിന്റെ തിരികൊളുത്തിയതെന്ന് കാണണം. റിനൈസാൻസ് സംഭവിക്കുന്നത്, ആദ്യം സംഭവിക്കുന്നത് കലയിലും സാഹിത്യത്തിലുമാണ്. ശാസ്ത്രത്തിലേക്കും തത്വചിന്തയിലേക്കും ഒക്കെ അത് വികസിക്കുകയാണ് പിന്നീട് ചെയ്തത്. അത് പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് പോയി, പിന്നീട് മതമേഖലയിലേക്ക് പോയി. അങ്ങനെ റിഫർമേഷൻ ഉണ്ടായി, ജനാധിപത്യം ഉണ്ടായി, ഇതൊക്കെയും അതിനെ തുടർന്ന് സംഭവിക്കുന്നതാണ് ഇന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഇതിനൊക്കെ നിമിത്തമായി തീർന്നത് ഇപ്പറയുന്ന ഒരു മഹാമാരി.
ഒരു വലിയ പ്രതിസന്ധി, പ്ലേഗ്. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ക്രിയാത്മകമായിട്ട് ഇതിനൊക്കെ പരിവർത്തിപ്പിക്കാൻ സാധിക്കുന്ന ചിന്തകന്മാരും അതിന് സാധിക്കുന്ന സ്വഭാവത്തിലുള്ള സാമൂഹിക പ്രവർത്തകന്മാരും അവിടെ സന്നദ്ധ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, അവരുടെ ഒരു സാന്നിധ്യം. അതാണ് ഇതിനെ ആ സ്വഭാവത്തിൽ കീഴ്മേൽ മറിച്ചത് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡികാമറോണിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം കുടുംബമാണ്. പറഞ്ഞല്ലോ, ഒരുപാട് ജാരസംസർഗങ്ങളും അഗമ്യഗമനങ്ങൾ പോലും വരുന്നുണ്ട്. അന്നത്തെ കുടുംബത്തിന്റെ കാപട്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അതിന്റെ പാട്രിയാർക്കൽ ഘടന, ഇതൊക്കെയും തുറന്ന് പ്രതിപാദിക്കുന്ന ഒന്നായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു കാരണങ്ങളാലൊക്കെയാണ് നാം ഇതിനെ ഈ സമയത്ത് ഓർമ്മിച്ചത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ വേറൊരു സംഗതി കൂടിയുണ്ട്, ഇതിന്റെ ഗതിത കഥയിൽ, അതായത് ഇതിന്റെ ഫ്രെയിം സ്റ്റോറിയിൽ നമുക്കൊരു വലിയ പാഠമുണ്ട്. രോഗം വന്നിട്ട് അല്ലെങ്കിൽ മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ ക്വാറന്റൈനിന് വിധേയരാവാൻ, സെൽഫ് ക്വാറന്റൈനിന് വിധേയരാവാൻ തീരുമാനിച്ച 10 ചെറുപ്പക്കാരാണ്. ആ 10 ചെറുപ്പക്കാർ അവരുടെ ആ ക്വാറന്റൈൻ കാലം എങ്ങനെ വിനിയോഗിച്ചു, ഇതുപോലെ ഇതിന് നമുക്ക് വലിയ പാഠമുണ്ട്. വളരെ സർഗാത്മകമായിട്ട് അത് ഉപയോഗിച്ചു, ഏത് തരത്തിലുള്ള കഥകൾ പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം, ആ കഥകൾ നമുക്കെന്ത് പാഠം പകർന്നു തരുന്നു എന്നതാണല്ലോ പ്രശ്നം. എല്ലാവരും ഒരേ രൂപത്തിൽ ചിന്തിക്കുന്നവരും ഒരേ നിലപാട് സ്വീകരിക്കുന്നവരുമല്ല. എല്ലാവരെയും ഉൾക്കൊള്ളാൻ നമ്മൾ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ സംബന്ധിച്ച് ധാരാളം സംസാരിക്കാറുണ്ട്. പക്ഷെ അതിനേക്കാൾ പ്രധാനമാണ് ഇന്റലക്ച്വൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്, ചിന്താപരമായിട്ടുള്ള വൈവിധ്യം. ആ വൈവിധ്യവും യഥാർത്ഥത്തിൽ ഇതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. അപ്പൊ ഈ 10 ദിവസം ഈ 10 പേര് സെൽഫ് ക്വാറന്റൈനിന് വിധേയരായിട്ടുള്ള ഈ 10 പേര് ആ 10 ദിവസത്തെ ഏറ്റവും സർഗാത്മകമായിട്ട് ക്രിയാത്മകമായിട്ട് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ കാലത്ത് നമുക്കതിൽ വലിയ പാഠമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമതായിട്ട്, യൂറോപ്പിലെ ആ മഹാമാരി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി തീർന്നത്, ഇറ്റാലിയൻ റെനേസാൻസ് അതിന്റെ ഒരു നാഴികക്കല്ലായിട്ടും കൂടി വിലയിരുത്തപ്പെടുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ എന്തായാലും ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എന്തിനേയും ഒരു നന്മയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം, സാധിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിലുള്ളൊരു ചിന്ത നമ്മളിൽ വികസിച്ചു വരണം. അതിനുള്ളൊരു അവസരമായിട്ട് ഈ പ്രതിസന്ധികളൊക്കെ ഉപയോഗപ്പെടണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇവിടെ പ്രധാനമായും പ്രഥമമായും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള മര്യാദകൾ, ബ്രേക്ക് ദ ചെയിൻ എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്, അണുശൃംഖലയുടെ ചങ്ങല തകർക്കുക എന്നതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ, ഒരു തരത്തിലുള്ള മടിയും കൂടാതെ എല്ലാ തരത്തിലുമുള്ള ആരോഗ്യ വകുപ്പിന്റെ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങളുമായി സഹകരിക്കാൻ നമുക്ക് സാധിക്കുക എന്നത് പ്രധാനമാണ്. ചില ആളുകൾ പറയും ജുമാ നടത്തിയാൽ എന്താ, തവക്കുൽ ചെയ്താൽ പോരെ. തവക്കുൽ എന്ന് പറഞ്ഞത് ഖുർആനിൽ ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. അത് ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നിട്ട് കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക എന്നുള്ളതല്ല, അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനത്തെയാണ് മാനിക്കുന്നത്. ഇനി ലാ വലിയു അമല ആമലിൻ മിങ്കും മിൻ സക്കരിൻ അവ ഉൻസ, നിങ്ങളിൽ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ പ്രവർത്തിക്കുന്നവന്റെ പ്രവൃത്തിക്ക് നാം തീർച്ചയായിട്ടും ഫലം നൽകുമെന്നാണ്. അപ്പൊ എല്ലാ കർമ്മങ്ങൾക്കും ഫലമുണ്ടാകും എന്ന് പറയുമ്പോൾ പള്ളിയിൽ പോകാതിരിക്കുക എന്ന് പറഞ്ഞാൽ കർമ്മമല്ലല്ലോ, ചിലപ്പോൾ കർമ്മരാഹിത്യമായിരിക്കും കർമ്മം, ഇതും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെയാണല്ലോ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്. ഒരു വലിയ വിപത്തിനെ നേരിടാൻ നമുക്ക് സോഷ്യൽ കോഓപ്പറേഷൻ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. സോഷ്യൽ കോഓപ്പറേഷന്റെ മാർഗം എന്ന് പറയുന്നത് സോഷ്യൽ ഡിസ്റ്റൻസിങ് അല്ല, യഥാർത്ഥത്തിൽ അത് സോഷ്യൽ അസോസിയേറ്റിംഗ് ആണ്. എന്നാൽ ഇവിടെ സംഭവിക്കുന്ന എന്താണ്, അകലം പാലിക്കുക, സാമൂഹികമായ അകലം പാലിക്കുക. എന്തുകൊണ്ട് അകലം പാലിക്കണമെന്ന് ചോദിച്ചാൽ, ആ ഒരു അകലത്തിലൂടെ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള സോഷ്യൽ കോഓപ്പറേഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ യുദ്ധത്തിൽ പിൻവാങ്ങുക എന്നതൊന്നുണ്ട്, തോറ്റോടുക എന്നതൊന്നുണ്ട്, രണ്ടും പ്രത്യക്ഷത്തിൽ ഒന്ന് തന്നെയായിരിക്കും. അതേസമയം രണ്ടും രണ്ടാണ്, യുദ്ധത്തിൽ പിൻവാങ്ങേണ്ടി വരും, തോറ്റോടുക എന്നത് വേറൊരു വിഷയമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ കർമ്മരാഹിത്യം, അതും കർമ്മരാഹിത്യമല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ ഡികാമറോണ്ടെ ഈ പറയുന്ന ഈ ഫ്രെയിം സ്റ്റോറി എന്ന് പറയുന്നത്, അതിൽ ചെറുപ്പക്കാർ അതിനെ സർഗാത്മകമായിട്ട് വിനിയോഗിക്കുകയാണ്. നമുക്കൊരുപാട് ചിന്തിക്കാനുണ്ട്, ഒരുപാട് വായിക്കാനുണ്ട്. അതേസമയം ഈ നിർദ്ദേശങ്ങളൊക്കെയും കർശനമായി പാലിക്കുകയും വേണം. അതിബുദ്ധിമാന്മാരെന്ന് കരുതുന്ന ചിലര് എല്ലാ പരിശോധനകളിൽ നിന്നും രക്ഷപ്പെട്ട് നടക്കുന്നുണ്ട്. മനസ്സിലാക്കണം, സമൂഹത്തിന് ബാധിക്കുന്ന എല്ലാ വിപത്തുകളുടെയും ഉത്തരവാദിത്വം അവരേൽക്കേണ്ടി വരും. ഇത് പ്രത്യേകം കാണണം. ഒരിക്കൽ ഒരാൾക്ക് തലയിൽ ഒരു മുറിവേറ്റിട്ട് ചില പ്രവാചകന്റെ ഒന്ന് രണ്ട് അനുചരന്മാരോട് അദ്ദേഹം വന്ന് ചോദിച്ചു, എന്റെ തലയിൽ ഇങ്ങനെ ഒരു മുറിവുണ്ട്, തല ഇപ്പൊ നനക്കാൻ പറ്റില്ല. അങ്ങനെ നനക്കാതിരിക്കുമ്പോൾ നിസ്കരിക്കുമ്പം അംഗശുദ്ധി വരുത്തുമ്പോൾ പ്രശ്നമാണല്ലോ, അപ്പൊ ഞാനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഈ സഹാബികള് ഉടനെ അവരോട് പെട്ടെന്ന് ചിന്തിക്കാതെ എടുത്തു ചാടി പറഞ്ഞു, നീ എന്തായാലും തല നനക്കണം, ഒന്നു കൊടുക്കാതെ നിസ്കരിക്കാൻ പാടില്ല. അയാൾ ആ പാവം അതുപോലെ ചെയ്തു, മുറിവ് ഇൻഫെക്ഷൻ, അയാൾ മരിച്ചുപോയി ചെയ്തു. ഈ വിവരം അറിഞ്ഞപ്പോൾ
പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഫത്വ കൊടുത്ത സഹാബികളോട് പറഞ്ഞത് നിങ്ങൾ അവരെ കൊന്നു എന്നാണ്, നിങ്ങൾ അയാളെ കൊന്നു എന്നാണ്, അയാളുടെ മരണത്തിന് നിങ്ങൾ ഉത്തരവാദികളായി മാറി എന്നാണ്. നമ്മൾ ആരുടെയും ഒരു നാശത്തിനും ഉത്തരവാദിയാവരുത്, പ്രത്യേകിച്ചൊരു സാമൂഹിക പ്രശ്നമാകുമ്പോഴും. സാമൂഹിക സുരക്ഷ എന്ന് പറയുന്നത് വൈയക്തികമായ ഏത് താല്പര്യത്തെക്കാളും വലുതാണ്, അത് ഭൗതിക താല്പര്യമായാലും ശരി ആത്മീയ താല്പര്യമായാലും ശരി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ പാലിക്കുക, അതോടൊപ്പം തന്നെ ഈ ഉണർത്ത് പാട്ടുകളെ സംബന്ധിച്ച്, വെയ്ക്കപ്പ് കോളുകളെ സംബന്ധിച്ച് ചിന്തിക്കുക, അതിൻ്റെ ചരിത്രങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ഇന്നമാൽ ഉസ്രി യുസ്ര, ഏതൊരു ദുരന്തത്തോടുമൊപ്പം ഏതൊരു പ്രയാസത്തോടുമൊപ്പം ഒരാശ്വാസമുണ്ട്, ഖുർആന്റെ വചനമാണ്. ഏതൊരു പ്രയാസത്തോടുമൊപ്പം ഏതൊരു പ്രതിസന്ധിയോടുമൊപ്പം ഒരു വിജയമുണ്ട്, ഒരാശ്വാസമുണ്ട്. ഇന്നമാൽ ഉസ്രി യുസ്ര ആവർത്തിച്ച് പറയുന്നുണ്ടത്. അതേസമയം തന്നെ അതിന് മുമ്പ് പറയുന്നത് അലം നശ്റഹുലക സദറക, നിന്റെ മനസ്സ് നാം വിശാലമാക്കി തന്നിട്ടില്ലേ എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കാണേണ്ടത് മനോവിശാലതയുള്ളവർക്കാണ് ഈ വിജയം നേടാൻ സാധിക്കുക. ഈ മനോവിശാലത എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാനും ചിന്തിക്കാനും സാധിക്കുന്ന ഒരവസ്ഥയും കൂടിയാണ് ഈ ഒരു തിരിച്ചറിവ്. അതാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഈ സന്ദർഭത്തിൽ പങ്കുവെക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ രാജ്യത്തെ, നമ്മുടെ ഈ ലോകത്തെ, സകല മനുഷ്യരെയും എല്ലാ വിപത്തുകളിൽ നിന്നും, വൈറസ് ബാധ പോലെ തന്നെ വിപത്താണ് വംശീയതയും ദുരധികാരവും, അതിന്റെ പ്രയാസങ്ങളും നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രണ്ട് സംഗതികളിൽ നിന്ന് ലോകത്ത് തന്നെ പലയിടത്തും വലതുപക്ഷ വംശീയത ശക്തി ആർജിക്കുന്നുണ്ട്. അപ്പോഴങ്ങനെ ലോക ജനതയെ തന്നെ, ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും ഈ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിദലേ.